الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. قيا قندل مارين പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം കുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ, വായിച്ചതുപോലെ തന്നെ, ഇപ്പോൾ ഈ ഉള്ളവൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അറിവ് സമ്പാദനത്തിന്റെ രീതിശാസ്ത്രം. അറബിയിൽ പറയുകയാണെങ്കിൽ മൻഹജിയത്തു തലബുൽ ഇൽം. നമ്മളെല്ലാവരും ഈ പുണ്യമണ്ണിൽ, ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അറിവ് തേടുവാൻ വേണ്ടി, അറിവ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അറിവിനാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന അറിവിനാണ് അറബിയിൽ പറയുക അൽ ഇൽമു ശർഈ, അതിന്റെ സ്രോതസ്, അതിന്റെ മസ്ദർ അൽ കിതാബ് വസ്സുന്ന, ഖുർആനും സുന്നത്തും, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുസുന്നത്തും. ഈ രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് വിജ്ഞാനം, ഇൽമു പഠിക്കേണ്ടത്. ഭൗതിക ശാസ്ത്രം തീർച്ചയായും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം, ഭൗതിക വിജ്ഞാനം പഠിച്ച് നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്. പക്ഷെ നാം ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്ന ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. വല്ലവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് ദീനിൽ പരിജ്ഞാനം നൽകും. ആ ഹദീസിൽ, ആ നബിവചനത്തിൽ ഉദ്ധരിക്കപ്പെട്ട വിജ്ഞാനമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇൽമ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിന്റെ വ്യത്യസ്ത രീതികൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിശാസ്ത്രം. അതുകൊണ്ട് തന്നെ അൽ ഖുർആനു വസ്സുന്ന, ഈ രണ്ട് മസ്ദറിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മുഖേനയാണ് നമുക്ക് ഹിദായത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ, അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ സൃഷ്ടിച്ചത് നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. ആ ലക്ഷ്യം പൂർണ്ണമാകണമെങ്കിൽ, പൂർത്തീകരിക്കണമെങ്കിൽ ശരിയായ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിച്ചെടുക്കുന്ന ആ ശർഇയായ ഇൽമിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, തറക്തു ഫീകും അംറൈനി ലൻ തളു മാ ഇൻ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക്കും ഹാകിമൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പോവുകയാണ്. നിങ്ങൾ അവ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴി പിടക്കില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥവും തിരുസുന്നത്തും. വേറൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, കിതാബുല്ലാഹി വഇത്രതി, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥവും എന്റെ കുടുംബക്കാരും എന്ന റിവായത്തും സഹിഹായ ഇമാം തിരുമിതി പോലുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത റിവായത്തും നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും ഖുർആന സുന്നത്ത് അനുസരിച്ച് ജീവിതം നയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബക്കാർ എന്ന അർത്ഥമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇമാം തഹാവി റഹ്മഹുള്ള നമുക്കെല്ലാവർക്കും പരിചയമുള്ള പണ്ഡിതനാണ്. ഹിജ്റ 321 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ തഹാവിയ എന്ന അഖീദയൊക്കെ നാം പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഷർഹ് മുഷ്കിലുൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ വഇത്രതി എന്ന ഈ റിവായത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഇത്രതുഹു ഹും അഹ്ലു ബൈതിഹി അല്ലദീന അലാ ദീനി വഅല തമസ്സുകി ബി അംരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർ എന്നുകൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് അവലംബിച്ച് പിമ്പറ്റി ജീവിച്ചിരിക്കുന്ന ജീവിച്ച കുടുംബക്കാർ. വഅല തമസ്സുകി ബി അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ജീവിച്ച കുടുംബക്കാർ. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള തന്റെ അൽ ഫവാഇദിൽ ഉദ്ധരിച്ചു, العلم قال الله قال رسوله قال الصحابة ليس بالتمويه ما العلم نصفك للخلاف سفاهة بين الرسول وبين رأي فقيه. العلم قال الله قال رسوله. الله എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? قال الصحابة ليس بالتمويه. സഹാബത്തുകൾ എന്താണ് പറഞ്ഞത്? ليس بالتمويه, അത് ഒരു വഞ്ചനയല്ല, തട്ടിപ്പല്ല. മൽ ഇൽമു നസ്ബുക ലിൽ ഖിലാഫി സഫാഹതൻ ബൈന റസൂലി വബൈന റഈഫഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുസൂസുകൾക്കെതിരെ ഒരു പണ്ഡിതന്റെ അഭിപ്രായത്തിന് മുൻഗണന നൽകിക്കൊണ്ട് തർക്കം പറയലല്ല ഇൽമ്, മറിച്ച് ഖുർആനും സുന്നത്തും എന്താണോ പറഞ്ഞത് അതനുസരിച്ച് സഹാബത്തുകൾ, പൂർവികരായ സലഫു സ്വാലിഹീങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അതാകുന്നു ഇൽമ്. അതല്ലാതെ തഖ്ലീദല്ല, ഏതെങ്കിലും ഒരു പണ്ഡിതനെ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ തഖ്ലീദ് ചെയ്യുന്നതല്ല ഇൽമ്. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സാധാരണ പറയാറുണ്ട്, അൽ മുഖല്ലിദു ലൈസ ബിഫഖീഹ്. മുഖല്ലിദായ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അയാൾ കർമ്മശാസ്ത്ര പണ്ഡിതനല്ല, ഫഖീഹല്ല. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് നമ്മൾ ഈ ശർഇയായ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും ബഹുമാനിക്കപ്പെട്ട ഈ മഹത്തായ വിജ്ഞാനം എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, അതിന്റെ രീതിശാസ്ത്രമാണ് ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു മതവിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം, ഒരു താലിബുൽ ഇൽമ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവന്റെ നീയത്തി എന്താണെന്ന്, അവൻ ഇൽമ് പഠിക്കാനുള്ള ഉദ്ദേശം എന്താണ്. തസ്ഹീഹുന്ന നിയ്യ, നീയത്ത് പൂർണ്ണമായും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ സ്വർഗം ഉദ്ദേശിച്ചുകൊണ്ട്, പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായ തലബുൽ ഇൽമ് ആയിരിക്കണം, അതിനാണ് പ്രയോജനമുള്ളൂ. അപ്പോൾ ആദ്യം നീയത്ത് നന്നാക്കുക എന്നാണ് ഒരു താലിബുൽ ഇൽമിന്റെ ദൗത്യം. പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പല വിദ്യാർത്ഥികളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഖേദകരം. അവർ പലപ്പോഴും ഞാൻ വിജ്ഞാനത്തിന് വേണ്ടിയാണ് വിജ്ഞാനം തേടുന്നത് എന്നെല്ലാം ചില സംസാരങ്ങൾ കേൾക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ നീയത്തിന്റെ പ്രാധാന്യം വളരെ ഏറിയതാണ്. അതുകൊണ്ട് തന്നെ നീയത്ത് ഇല്ലാതെ, ഇഖ്ലാസ് ഇല്ലാതെ ഒരു മുസ്ലിമിന് പണ്ഡിതന്മാരുടെ ആ പദവിയിലേക്ക്, ഇൽമിന്റെ ആ ഫളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അൽ ഇഖ്ലാസ്. ഇതാകുന്നു ഏത് പ്രവർത്തനത്തിന്റെയും, പ്രത്യേകിച്ച് അറിവിന്റെയും മർമ്മം. നമ്മളെല്ലാവരും അറിവ് പഠിക്കുന്നത് തീർച്ചയായും നമുക്ക് പറയാം ജനങ്ങളുടെ പ്രശംസക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് തർക്കിച്ച് ജയിക്കുവാൻ വേണ്ടിയോ അല്ല, മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുവാനും ജനങ്ങൾക്ക് ആ അറിവിൽ നിന്ന് പകർന്നു കൊടുക്കുവാനും വേണ്ടിയായിരിക്കണം. ഇതാകുന്നു ശരിയായ നിയത്ത്. നിയത്ത് നന്നാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാകുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എപ്പോഴും, അതുപോലെ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇഖ്ലാസ് വളർത്തിയെടുക്കുവാൻ എല്ലാവരും മാതാപിതാക്കൾ പ്രത്യേകിച്ച് അധ്യാപകരും ശ്രമിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു തിരുവചനമാണ് നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്. كعب بن مالك رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول من طلب العلم ليجاري به العلماء او ليماري به السفهاء او يصرف به وجوه الناس اليه ادخله الله النار. شيء امام ترمذي بما جاء رپورت جيد الشيخ الباني رحمه الله حسناكيا ഒരു روايه ആണിത്. എന്താണ് പറയുന്നത്? മൻ തലബൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമാ, പണ്ഡിതന്മാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി വല്ലവനും എന്ന് പഠിച്ചാൽ, വിവരദോഷികളായ ജാഹിലിയങ്ങളോട് തർക്കിക്കുവാൻ വേണ്ടിയും ജനങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കുവാൻ വേണ്ടിയും വല്ലവനും എന്ന് തേടിയാൽ അദ്ഖലഹുല്ലാഹുന്നാർ, അവനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ ഈ ഗൗരവമേറിയ ഈ പ്രധാനപ്പെട്ട വിഷയം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇൽമ് പഠിച്ചാൽ പോരാ, ഇൽമ് എന്തിനാണ് പഠിക്കുന്നത്? ജനങ്ങളോട് തർക്കിക്കാൻ വേണ്ടിയാണോ? പണ്ഡിതന്മാരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയാണോ? ജനങ്ങളുടെ പ്രശംസ കയ്യടി വാങ്ങുവാൻ വേണ്ടിയാണോ? എന്നാൽ ഇൽമ് പഠിക്കേണ്ട, അത് ദോഷകരമായി തീരും, നരകത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ പഠിച്ച വിജ്ഞാനവും അവന്റെ പ്രവർത്തനവും തമ്മിൽ ഒരു ചേർച്ച, ഒരു യോജിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ വിദ്യാർത്ഥിയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ സൽസ്വഭാവിയായ ഒരു മനുഷ്യനായിരിക്കും അവൻ. അവന്റെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഇടപാടുകളിലുമെല്ലാം ആ ഇൽമിന്റെ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഇഖ്ലാസിന്റെ വശം ശ്രദ്ധിക്കാത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് ഒരു വൈരുദ്ധ്യം കാണാൻ സാധിക്കാറുണ്ട്. ഇൽമ് പഠിച്ച, മതവിദ്യാഭ്യാസം നേടിയ എത്ര കുട്ടികളാണ് മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അറിയില്ല. അതുപോലെ തന്നെ അയൽവക്കാരോട്, പൊതുജനങ്ങളോട് സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും ഒന്നും അറിയില്ല. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അടിസ്ഥാനം നിയ്യത്താകുന്നു. എന്തിനാണ് ഇൽമ് പഠിച്ചത്? അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വളർന്നു വന്നിട്ടില്ല, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, അള്ളാഹുവാണ് ഇൽമ് പഠിക്കാൻ പ്രേരിപ്പിച്ചത്. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. നിങ്ങളിൽ വിശ്വസിക്കുകയും ഇൽമ ലഭിക്കുകയും ചെയ്തവരെ അല്ലാഹു പടിപടിയായിട്ട് മുകളിലേക്ക് ഉയർത്തും എന്ന ആ പദവിയിലേക്ക് അല്ലാഹു എത്തിക്കണമെങ്കിൽ അവന്റെ മനസ്സിൽ ഇഖ്ലാസ് വേണം, നന്മ വേണം. അങ്ങനെയാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ പ്രവർത്തനവും അവന്റെ സംസാരവും ഇൽമും തമ്മിൽ ചേർച്ചയും യോജിപ്പുമെല്ലാം ഉണ്ടാകുന്നു. മാതാപിതാക്കളോട് നമ്മുടെ ഈ സദസ്സിൽ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സാണ്. മാതാപിതാക്കൾ അതുപോലെ പലരും അധ്യാപകരുമായിരിക്കാം. കുട്ടികളുടെ മനസ്സിൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വീടുകളിൽ ഒരു ദീനിയായ, ഈമാനിയായ ഒരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇതിന് അറബിയിൽ ചുരുക്കത്തിൽ തെർബിയത്ത് എന്ന് പറയും.
പലപ്പോഴും നമ്മുടെ കുട്ടികൾ വൈരുദ്ധ്യമാർന്ന വിദ്യാഭ്യാസ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അഥവാ അവരുടെ വീട്ടിൽ ഒരു പക്ഷേ തനി ഭൗതികമായ ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. എന്നാൽ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു, വീട്ടിൽ കിട്ടുന്ന തർബിയത്തും സ്കൂളിൽ വിദ്യാലയങ്ങളിൽ കിട്ടുന്ന തർബിയത്തും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകുന്നു. അങ്ങനെ കുട്ടികൾ വർഷങ്ങളോളം അവരുടെ ചെറുപ്പവും അതുപോലെ തന്നെ ചെറുപ്പക്കാലമെല്ലാം വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരുന്നത്. അത് പലപ്പോഴും നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീടുകളിൽ ഒരു ഈമാനിയായ ഒരു ജവ്വ്, ഒരു ചുറ്റുപാട്, നമ്മളൊരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അത് കുട്ടികളുടെ തർബിയത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ് സഹാബത്തുകളുടെ മൻഹജ്, നമ്മൾ അറിവിന്റെ രീതിശാസ്ത്രമാണ് പഠിക്കുന്നത്. സഹാബത്തുകൾ എങ്ങനെയാണോ ഖുർആൻ പഠിച്ചത്, സഹാബത്തുകൾ എങ്ങനെയാണോ ഇൽമു പഠിച്ചത്, അതിന്റെ മൻഹജാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും സലഫികളാണെന്ന് പറയാറുണ്ട്. സലഫു സാലിഹീങ്ങളുടെ മൻഹജ് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, പിൻപറ്റാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ സഹാബത്തുകൾ എങ്ങനെയാണ് ഇൽമു പഠിച്ചത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദാഹരണമായി പറയുന്നു, وان احدنا ليؤتى الايمان قبل القران നമ്മിൽ ഓരോരുത്തരും ഖുർആനിനു മുൻപ്, ഖുർആൻ പഠിക്കുന്നതിനു മുൻപ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് ഈമാനാകുന്നു, വിശ്വാസമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിയായ കാര്യങ്ങളാണ്, ഈമാന് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. എന്നിട്ട് അങ്ങനെ ഈമാനിയായ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞാൽ ഖുർആൻ പഠിക്കാനും ഖുർആനിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ആ മനുഷ്യന് സാധിക്കുന്നു. ഈ റിവായത്ത് ഇമാം ഇബ്നു മന്ദ പോലുള്ള പണ്ഡിതന്മാരെ റിപ്പോർട്ട് ചെയ്തു. ഇബ്നു മന്ദ പറയുന്നു, ഇസ്നാദുൻ സഹീഹും അലാ റസ്മി മുസ്ലിം, ആ മുസ്ലിമിന്റെ നിബന്ധനയോടെ, നിബന്ധനക്ക് ഒത്ത സഹീഹായ ഇസ്നാദ് ആകുന്നു ഇത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തത്. ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ റിപ്പോർട്ട് ഹിജ്റ 444 മരണപ്പെട്ട ഇമാം അബൂ അംറ് ഇദ്ദാനി റഹ്മഹുള്ളാഹ്, അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനും ഖുർആൻ പണ്ഡിതനുമാണ്. അദ്ദേഹം പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അസർ ഉദ്ധരിച്ചതിന് ശേഷം, വഅന്നഹു ഇജ്മാഉ സ്സഹാബത്തി റളിയല്ലാഹു അൻഹും, ഇത് സഹാബത്തുകളുടെ ഇജ്മാ ആണ്. സഹാബത്ത് മറ്റു സഹാബത്തുകൾ, ഇബ്നു ഉമറിന്റെ കഥ സംഭവം മാത്രമല്ല, മറ്റു സഹാബത്തുകളെല്ലാവരും ഇപ്രകാരം ഇജ്മാഅയോടെ യാതൊരു വ്യത്യാസവുമില്ലാതെ സ്വീകരിച്ച പഠന രീതിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ളാഹ് ഈ സംഗതിയെ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കുന്നത്. സൂറത്തു നൂറിൽ നമുക്കറിയാവുന്ന ഒരു ആയത്താണ് അല്ലാഹു നൂറു സമാവാത്തി വന്ന, അതിന്റെ അവസാന വചനത്തിൽ പറയുന്നുണ്ട്, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേലെ പ്രകാശം. എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, ഐ നൂറുൽ ഈമാൻ വ നൂറുൽ ഖുർആൻ. ഒന്നാമത്തെ നൂർ എന്താണ്? ഈമാനിന്റെ, വിശ്വാസത്തിന്റെ ചൈതന്യം, വിശ്വാസത്തിന്റെ പ്രകാശം. അത് ഏതിന്റെ മേലെയാണ്? വ നൂറുൽ ഖുർആൻ, ഖുർആനിന്റെ ചൈതന്യവും ഒരുമിച്ച് കൂടിയാൽ അതാകുന്നു ഹിദായത്തിന്റെ പ്രധാന കാരണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, وقال غير واحد من الصحابه كجندب بن عبد الله وعبد الله بن عمر رضي الله عنهما تعلمنا الايمان ثم تعلمنا القران تعلمنا الايمان نحن ആദ്യം പഠിച്ചത് ഈമാനാണ്, വിശ്വാസമാണ്. ثم تعلمنا القران പിന്നീടാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചത്. فزدنا ايمانا അങ്ങനെ ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ ഈ കാര്യം അധ്യാപകരും മാതാപിതാക്കളും പ്രത്യേകം കുട്ടികളുടെ മനസ്സിൽ തർബിയത്ത്, ഈമാൻ, വിശ്വാസം ഉറപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി അവന്റെ നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ ആദ്യം ആരംഭിക്കേണ്ടത്, തുടങ്ങേണ്ടത് ഖുർആൻ കൊണ്ടാണ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം കൊണ്ടാണ്. ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നല്ലത്. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ കുട്ടികളെല്ലാം ശ്രമിക്കേണ്ട കാര്യമാണിത്. എന്നാൽ ഖുർആൻ താൻ മനഃപ്പാഠമാക്കുന്നത് എല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമല്ല. ഇൽമിൽ പണ്ഡിതന്മാര് നിർബന്ധമായ കാര്യങ്ങളെയും നിർബന്ധമല്ലാത്ത കാര്യങ്ങളെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാല്ലാഹ് ഇപ്പോൾ ഉദ്ധരിക്കുന്നതാണ്. ഇമാം സഹബി പോലുള്ള പണ്ഡിതന്മാർ ഇൽമിനെ അഞ്ച് കാര്യങ്ങളാക്കി അല്ലെങ്കിൽ അഞ്ച് വിധികളിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതെല്ലാം ഇൻഷാല്ലാഹ് ചെറിയ നമുക്ക് കൂടുതൽ സമയമില്ല, ചുരുക്കി പറയുന്നതാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മനഃപ്പാഠമാക്കലല്ല മുഖ്യ ലക്ഷ്യം, മറിച്ച് ഖുർആനിൽ ചിന്തിക്കുകയും തദബ്ബുർ നടത്തുകയും ചെയ്യലാണ് ഖുർആൻ. അത് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതിനാണ് കൂടുതൽ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത്. ഖുർആൻ പാരായണം ചെയ്യണം, അതിൽ പ്രതിഫലമുണ്ട്. എന്നാൽ ഖുർആനിൽ ചിന്തിച്ച് അർത്ഥം ഉൾക്കൊണ്ട് പഠിക്കലാണ് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ളത്. ഇതിനാണ് തദബ്ബുർ എന്ന് പറയുക, തഫഹും. അങ്ങനെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറബി ഭാഷയിൽ എഴുതപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങൾ വായിക്കാൻ സാധിക്കുകയില്ല. അറബി ഭാഷ അറിയുന്നവർ തീർച്ചയായും അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. തുടക്കക്കാർ വായിക്കേണ്ട ഒരു തഫ്സീറാണ് തഫ്സീർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഈദി. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഈദി എഴുതിയ അൽ ഖസീമിൽ അറിയപ്പെട്ട ഷെയ്ഖ് ഇബ്നു ഉസൈമീനിന്റെ ഉസ്താദായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കരീം റഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന തഫ്സീർ ഗ്രന്ഥം ഒറ്റവാഴ്ച അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അത് വായിച്ച് പഠിക്കുക. എന്നാൽ അറബി ഭാഷ അറിയാത്തവർ നമ്മുടെ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ, അമ്മാനി മൗലവിയുടെ തഫ്സീർ, അതുപോലെ തന്നെ ചെറിയ മുണ്ടം പറപ്പൂർ മൗലവിമാർ എഴുതിയ പരിഭാഷ വായിച്ച് ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വീടുകളിൽ ഭർത്താക്കന്മാരുടെ പുരുഷന്മാരുടെ ദൗത്യമാണ് പത്നിമാരെ ഭാര്യമാർക്കും പഠിച്ച ഇൽമ് പകർന്നു കൊടുക്കുക. കുട്ടികൾക്ക് താൻ പഠിച്ച അറിവ് തന്റെ ഭാര്യയ്ക്കും പത്നിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അത് തുടങ്ങേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ലഘുവായി എളുപ്പത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് പിന്നീടാണ് ഗഹനമുള്ള പ്രയാസമുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതാകുന്നു പണ്ഡിതന്മാരുടെ, ദാഇമാരുടെ, പ്രബോധകരുടെ ദൗത്യം. വലാകിൻ കൂനു റബ്ബാനിയീൻ എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണ് റബ്ബാനി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റഹ്മഹുള്ള സഹീഹിൽ പറയുന്നു, റബ്ബാനി അല്ലദീ യുറബ്ബിന്നാസ ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി. വൈജ്ഞാനികപരമായ ചെറിയ ചെറിയ ലളിതമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ വളർത്തിയെടുക്കുന്ന ഒരു പണ്ഡിതനാണ് അർറബ്ബാനി. ജനങ്ങൾക്ക് ആദ്യം തന്നെ ഗഹനമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ആകെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു വിഷയ അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് പിന്നീട് ഗഹനമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇതാകുന്നു റബ്ബാനിയുടെ ഒരു വ്യാഖ്യാനം. ഖുർആൻ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് സുന്നത്ത് പഠിക്കാനാണ്. സുന്നത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഉദാഹരണമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രന്ഥമാണ് അൽ അർബഊന നവവിയ്യ, 40 ഹദീസുകൾ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ അവലംബിച്ച് ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ തുടങ്ങിക്കൊണ്ട് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം പോലുള്ള പ്രസിദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് പണ്ഡിത ലോകം അംഗീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഹദീസ് മനസ്സിലാക്കുക, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം വായിച്ച് പഠിക്കുക. അങ്ങനെ ഖുർആനും സുന്നത്തും ഇത് രണ്ട് പ്രമാണങ്ങളാണ്, നമ്മുടെ രണ്ട് മസ്ദറാണ്, തെളിവാണ്, ന്യായമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആത്മാർത്ഥമായി പഠിച്ച് അത് പ്രകാരം ജീവിതത്തിൽ പകർത്തുവാനും ശ്രമിക്കുക. അൽഹംദുലില്ലാ, നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പല ഗ്രന്ഥങ്ങളുമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച അൽ അർബഉൻ നവവിയ്യ, 40 ഹദീസുകൾ, അതുപോലെ തന്നെ റിയാദുസ് സാലിഹീൻ, ബുലൂഗുൽ മറാം ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ പല ഭാഷകളിലേക്കും മലയാളം പോലെ തന്നെ പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബിയിലൂടെ പഠിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഉത്തമം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ് മറ്റു ഭാഷകൾ സ്വീകരിക്കേണ്ടത്. ഖുർആനും സുന്നത്തും പഠിക്കുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധ പുലർത്തേണ്ടത് ഇൽമുൽ അഖീദ പഠിക്കാനാണ്. ഇൽമുൽ അഖീദ പഠിക്കാനാണ്, തൗഹീദ് പഠിക്കാനാണ്, വിശ്വാസ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം വിശ്വാസമില്ലാതെ, ശരിയായ വിശ്വാസമില്ലാതെ മനുഷ്യൻ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. കാരണം പരലോക വിജയം ഒരു മനുഷ്യന് ഉണ്ടാകണമെങ്കിൽ അവന്റെ അഖീദ ശരിയായിരിക്കണം. ഹലാല് ഹറാം പഠിക്കുന്നതിനേക്കാളും മുമ്പ് ഒരു മനുഷ്യൻ അഖീദയാണ് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ അഖീദ എഴുതപ്പെട്ട ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ, കൃതികളെല്ലാം വായിച്ച് പഠിച്ച് പണ്ഡിതന്മാരുടെ ദർസുകളിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ ജഹൽ നീക്കം ചെയ്തുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം അറിവ് സംഭരിക്കുക. അൽ അഖീദ തഹാവിയ, അൽ വാസിതിയ, അൽ ഉസൂലു സലാത്ത, കിതാബു തൗഹീദ്, ഇതെല്ലാം തുടക്കക്കാർക്ക് യോജിക്കുന്ന ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളാണ്. പല ഗ്രന്ഥങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മുഖ്യം ഒരു ഇൽമ് ഉള്ള, ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ഉസ്താദിന്റെ കീഴിൽ പഠിക്കലാണ് ഏറ്റവും ഉത്തമം. അതാണ് സ്വീകരിക്കേണ്ട മാർഗം. കാരണം ഉസ്താദിന്റെ കീഴിലല്ലാതെ പഠിച്ചാൽ, മുമ്പ് പണ്ഡിതന്മാരെ പറഞ്ഞതുപോലെ, മൻ കാന ശൈഖുഹു കിതാബ കസുറ ഖതഉ വഖല്ല സവാബു, തന്റെ ശൈഖ് ഗ്രന്ഥമാണെങ്കിൽ, കിതാബാണെങ്കിൽ, അവന്റെ തെറ്റുകൾ വർദ്ധിക്കുകയും ശരി കുറയുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ദൗത്യം എന്താണ്? ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ അഖീദ ആണെങ്കിലും ഫിഖ് ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അതിലെ സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ച് സഹാബത്തുകൾ എങ്ങനെയാണോ ഖുർആൻ സുന്നത്ത് അഖീദ വിഷയങ്ങൾ കർമ്മശാസ്ത്രമെല്ലാം മനസ്സിലാക്കിയത്, അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കലാണ് പണ്ഡിതന്മാരുടെ ദൗത്യം. അതുകൊണ്ട് പല ദൗറകളും പല ദർസുകളും നമ്മിൽ വ്യാപകമാകേണ്ടതുണ്ട്. നമ്മുടെ ഇടയിൽ നടക്കുന്ന പല ചർച്ചകൾക്കും അല്ലെങ്കിൽ പല തർക്കങ്ങൾക്കും അടിസ്ഥാന കാരണം ഇങ്ങനെയുള്ള ഒരു സംവിധാനം വ്യാപകമായി നമ്മുടെ നാട്ടിൽ, ഖേദകരമെന്ന് പറയട്ടെ, നടക്കുന്നില്ല. തീർച്ചയായും ഇതുപോലെയുള്ള ദർസുകളൊക്കെ വളരെ ലഘുവായിട്ട് അല്ലെങ്കിൽ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും വ്യാപകമായിട്ട് നമ്മൾ ഈ രാജ്യത്ത് കാണുന്നത് പോലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ തുല്ലാബുൽ ഇൽം വിദ്യാർത്ഥികളും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് പോലെ നമ്മൾ ശ്രദ്ധ പുലർത്തുന്നില്ല. ഇനിയും അവസരമുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള ഒരു പഠന സംവിധാനം പ്രബോധകന്മാരും പണ്ഡിതന്മാരും കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിലല്ല, ഇവിടെയും നമുക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നമ്മൾ ഈ പഠനങ്ങളിലൂടെ, ഈ ദർസുകളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പലപ്പോഴും പലരോടും ചോദിക്കുകയാണ്, അള്ളാഹു എവിടെയാണ്? അഖീദ പഠിക്കുന്ന കാര്യം പറഞ്ഞു. പലരുടെയും ഉത്തരം ഇതായിരിക്കും, അള്ളാഹു എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അഖീദ വിഷയങ്ങളിൽ പോലും പലർക്കും അബദ്ധം സംഭവിക്കുന്നുണ്ട്. പലർക്കും പല വിഷയങ്ങളിലും ഉത്തരം എന്താണ് അറിയില്ല. അള്ളാഹുവിനെ കുറിച്ചാണെങ്കിലും പ്രവാചകന്മാരെ കുറിച്ചാണെങ്കിലും പരലോകത്തെ കുറിച്ചാണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും അറിയാനിരിക്കുന്നുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ഖുർആനും സുന്നത്തും പഠിക്കേണ്ടവരാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണത്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, അങ്ങനെയല്ല സുഹൃത്തെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഫിസ്സമാ, ആകാശത്തിലാണ്, അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചത്. അമിൻതും മൻ ഫിസ്സമാ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആ പെൺകുട്ടിയോട്, അടിമ വേല ചെയ്യുന്ന ആ പെൺകുട്ടിയോട്, ആ ജാരിയത്തിനോട് ചോദിച്ചു, അയ്നല്ലാഹ്, ആ പെൺകുട്ടി ആകാശത്തിലേക്ക് കൈവർത്തിക്കൊണ്ട് പറഞ്ഞു, ഫിസ്സമാ. അങ്ങനെ നബി ഹസന മനസ്സിലായി ആ പെൺകുട്ടി വിശ്വാസിനിയായ പെൺകുട്ടിയാണ്, അവളെ മോചിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അഖീദ ഗ്രന്ഥങ്ങൾ, സലഫി പണ്ഡിതന്മാർ എഴുതിയ അഖീദ ചെറിയ കൊച്ചു കൊച്ചു ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് പാണ്ഡിത്യത്തിന്റെ ഒന്നാം ഘട്ടമെങ്കിലും നമുക്ക് അത് കടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇടയിൽ വ്യാപകമായി നിലനിൽക്കുന്ന തർക്കങ്ങളും അതുപോലത്തെ പ്രശ്നങ്ങളും അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ നീണ്ട ചർച്ചകളും അതുപോലെ തന്നെ ദീർഘമായ തർക്കങ്ങളും അതിന് ആരോഗ്യകരമായ ഒരു രീതിയിലല്ലാതെ നടക്കുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള ചർച്ചകൾക്കും തർക്കങ്ങൾക്കും നീണ്ട പരമ്പരകൾക്കുമൊന്നും ഒരു പ്രസക്തിയില്ല. എന്നാൽ തെറ്റിദ്ധാരണകൾ നീക്കുവാൻ വേണ്ടി, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി, വജാദിലുഹും ബില്ലതീഹി അഹ്സൻ, അവരോട് നല്ല രീതിയിൽ താങ്കൾ സംവദിക്കണം എന്ന ഖുർആനിക നിർദ്ദേശമനുസരിച്ച് നമുക്ക് കാര്യങ്ങളിൽ ചർച്ചകൾ നടത്താം. എന്നാൽ അതിരു വിട്ടുകൊണ്ട്, പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, പ്രമാണങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരവസ്ഥ വരികയാണെങ്കിൽ ആ ചർച്ച ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പല സംവാദങ്ങളിലും ചർച്ചകളിലും പരസ്പരം ഉള്ള പരിഹാസവും കളിയാക്കലും അതുപോലെ തന്നെ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചർച്ച, ആ ചർച്ചകളൊക്കെ നമ്മൾ മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങൾക്കെല്ലാവർക്കും അതിൽ ഒരു ഒരു മാതൃക കണ്ടെത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചർച്ചകളെല്ലാം. ഇതിന് ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനം നാം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അബു ഉമാമയിൽ നിന്ന് നിവേദനം: മാ ദല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനൂ അലൈഹി ഇല്ലാ ഊതുൽ ജദൽ ثم تلا رسول الله صلى الله عليه وسلم هذه الايه ما ضربوه لك الا جدلا بل هم قوم خصمون. സന്മാർഗ്ഗത്തിനു ശേഷം ഒരു ജനവിഭാഗം വഴികേടിലേക്ക് പോയിട്ടില്ല. ഇല്ല ഊതുൽ ജദൽ, തർക്കം അവർക്ക് നൽകപ്പെടുന്നതുവരെ. ഈ തർക്കം മദ്മൂമായ ഇസ്ലാം ദമ്മ് ചെയ്ത വിലക്കിയ രീതിയിലുള്ള തർക്കമാകുന്നു. പണ്ഡിതന്മാർ പറയുന്നു, പ്രമാണത്തെ വളച്ചടിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാതെ വ്യക്തികളുടെ അഭിപ്രായത്തെ മുൻഗണന നൽകിക്കൊണ്ടുള്ള ചർച്ചകളും ജിദാലുമാണെങ്കിൽ അത് ജിദാലും മസ്മൂമാണ്. എന്നാൽ സത്യം മനസ്സിലാക്കുവാനും സൗമ്യമായ രീതിയിൽ വാശി അതുപോലെ തന്നെ ആക്ഷേപങ്ങൾ ഇല്ലാത്ത ചർച്ചയാകുമ്പോൾ അതിനാണ് അൽ ജിദാലുൽ മഹ്മൂദ് എന്ന് ഖുർആനിന്റെ ഭാഷയിലും സുന്നത്തിന്റെ ഭാഷയിലും പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചത്. ഏതായാലും ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഭാഷ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ വിദ്യാർത്ഥികൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇജ്മാഇന്റെ വിഷയങ്ങൾ. പണ്ഡിതന്മാര് ഏകോപിച്ച വിഷയങ്ങളുണ്ട്, അതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. പലപ്പോഴും പല തർക്കങ്ങൾ ഈ ഇജ്മാഇന്റെ വിഷയങ്ങളിലൂടെ പരിഹരിക്കപ്പെടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയങ്ങൾ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി ഹിജ്റ 319 മരണപ്പെട്ട ഇമാം ഇബ്നു മുൻദിർ റഹ്മഹുള്ള എഴുതിയൊരു ഗ്രന്ഥമാണ് അൽ ഇജ്മാ. പണ്ഡിതന്മാർ ഏകോപിച്ച 319 മരണപ്പെട്ടത്. അപ്പൊ അതിനു മുമ്പ് പണ്ഡിതന്മാർ ഏകോപിച്ച വിഷയങ്ങൾ, ആ ഏകോപിച്ച വിഷയങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ നാട്ടിൽ തന്നെ സംഘടനകൾക്കുണ്ടാവുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പഠന രീതിയിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഇമാം ഇബ്നുൽ മുൻദിർ ആകട്ടെ, ഇബ്നു ഹസം ആകട്ടെ, പല പണ്ഡിതന്മാരും ഇജ്മാഇന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു വിഷയമാണ് ഇമാം ഇബ്നുൽ മുൻദിർ, ഞാൻ ഓർക്കുന്നു, അദ്ദേഹം ഹിക്കായത്ത് ചെയ്ത ഒരു ഇജ്മാഇന്റെ വിഷയമാണ്, ഒരു സ്ത്രീക്ക് ജുമുഅ നിർബന്ധമില്ല. അതിൽ പണ്ഡിതന്മാർ ഇജ്മാ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സ്ത്രീ ഇമാമിനോടൊപ്പം ജുമുഅയിൽ പങ്കെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ ആ നമസ്കാരം ശരിയാകുന്നു എന്നതും പണ്ഡിതന്മാർ ഇജ്മാ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവൾക്ക് വേറെ നമസ്കാരം നമസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഇജ്മാ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിലൂടെ ജുമുഅയിൽ സ്ത്രീക്ക് പങ്കെടുക്കാൻ പറ്റുമോ, പങ്കെടുത്താൽ നമസ്കാരം ശരിയാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ അതിലൂടെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ലോക പണ്ഡിതന്മാര് അംഗീകരിച്ച ഒരു ഗ്രന്ഥമാണ്, ഉദാഹരണമാണ് പറഞ്ഞത് ഇമാം ഇബ്നു മുൻദിർ എഴുതിയ അൽ ഇജ്മാ. പിന്നീട് ശ്രദ്ധിക്കേണ്ട, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറബി ഭാഷ പഠിക്കുവാൻ. ക്ഷമിക്കണം, എന്റെ മലയാള ഭാഷയ്ക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രാസംഗികമാരും പണ്ഡിതന്മാരും പോലെ ഒരു ഒഴുക്കുണ്ടാവില്ല. ഭാഷയിൽ വല്ല തെറ്റുകളും അബദ്ധങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അറബി ഭാഷ പഠിക്കൽ വളരെ അനിവാര്യമാണ്. ഖുർആനിലും സുന്നത്തിലും ആഴത്തിൽ, ഖുർആനും സുന്നത്തിലും ആഴത്തിൽ നമുക്ക് പഠിക്കണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായും അറബി ഭാഷ പഠിച്ചേ പറ്റൂ. ഏതുവരെ വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു. ഒരിക്കൽ ഒരു അറബി, ഒരു ഗ്രാമീണനായ ഒരു അറബി വന്നിട്ട് എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരാള് തുനിഞ്ഞ് സൂറത്ത് അത്തൗബയിലെ അന്നല്ലാഹ ബരീഉൻ മിനൽ മുശ്രിക്കീന വ റസൂലു എന്ന ആയത്ത് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിനും റസൂലിനും ബഹുദൈവ വിശ്വാസികളോട് യാതൊരു ബാധ്യതയും ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അള്ളാഹുവിനും റസൂലിനും മുശ്രിക്കുകളോട് യാതൊരു ബാധ്യതയും ഇല്ല. പക്ഷെ ഇയാള് പഠിപ്പിച്ചു കൊടുത്ത ആൾ എങ്ങനെ വായിച്ചത്? റസൂലു എന്നാണ് വായിക്കേണ്ടത്. അയാൾ പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ്? വറസൂലി കസ്ര കൊണ്ട്, ബമ്മാണ് കൊടുക്കേണ്ടത് ലാമിന്, അതിന് പകരം കസ്ര കൊടുത്തു. അപ്പോൾ അർത്ഥം മാറി. എന്തായി അർത്ഥം? അള്ളാഹു ബഹുദൈവ വിശ്വാസികളോടും റസൂലിനോടും യാതൊരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ബാധ്യതയും ഇല്ല എന്ന് അർത്ഥമായി മാറി. അങ്ങനെ കേട്ടപ്പോൾ ഇയാൾ ഗ്രാമീണനായ അറബിയാണ്, ശുദ്ധ അറബി ഭാഷ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു റസൂലിൽ നിന്ന് എല്ലാ ബാധ്യതയിൽ നിന്നും ഒഴിവായോ എന്ന് ചോദിച്ചു. വല്ലാത്തൊരു ഒരു ആശയക്കുഴപ്പത്തിലായി ഈ അറബി. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ സംഭവം എത്തപ്പെടുന്നത്. അദ്ദേഹം വിളിച്ച് ഈ ഗ്രാമീണനായ ഈ അറബിയെ ചോദ്യം ചെയ്തു, എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു ശരിയായ ഖിറാഅത്തിന്റെ രീതി. അങ്ങനെയാണ് ഫഅമർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാ യുഖ്രി അന്നാസ ഇല്ലാ ആലിമുൻ ബില്ലുഗ, ഭാഷ അറിയുന്ന ആളാണ് ഖുർആൻ പഠിപ്പിക്കേണ്ടത് എന്ന് വരെ ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവ് ഇറക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ അറബി ഭാഷ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ പാരായണത്തിന് പോലും അബദ്ധങ്ങൾ സംഭവിക്കാൻ ഇടയാകും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ പല ദൗറകൾ നടക്കുകയാണെങ്കിലും അതിൽ ഒരു നിർബന്ധമായും ഒരു വിഷയം അറബി ഭാഷ ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അറബി ഭാഷ കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തുടക്കക്കാരാണ്, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കുറെ ഇസ്ലാമിക ശാസ്ത്രങ്ങൾ അൽ ഉലൂമു ശർഇയ്യ ബാക്കിയുണ്ട്. ഞാൻ ഇതുവരെ സംസാരിച്ചത് സാധാരണക്കാരായ ആൾക്കാരും പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാവരും ഉമ്മ സഹസ്സിലുണ്ട്, അറബി ഭാഷ അറിയുന്നവരും അറിയാത്തവരും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് സംസാരിച്ചത്. ഇനി അറബി ഭാഷ അത്യാവശ്യം പഠിച്ച, ഇൽമിന്റെ വശങ്ങളെല്ലാം അത്യാവശ്യം ഗ്രഹിച്ച വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാല്ല ആ ലിസ്റ്റ് പ്രകാരം മുന്നോട്ട് പോയാൽ, അതായത് അൽ ഉലൂമു ശർഇയ്യന്റെ എണ്ണം 12 ശാസ്ത്രമായി ഇവിടെ തിരിച്ചിട്ടുണ്ട് ഒറ്റ പേപ്പറിൽ. ഇൽമുൽ അഖീദ, തഫ്സീറുൽ ഖുർആൻ, ഉസൂലു തഫ്സീർ, തജ്വീദ്, ഇൽമുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ്, അൽ ഫിഖ്, ഉസൂലുൽ ഫിഖ് പോലുള്ള വിഷയങ്ങളിൽ തുടക്കക്കാര് അവലംബിക്കേണ്ട മത്തിന്. മത്തിനെന്ന് പറഞ്ഞാൽ ഓരോ ശാസ്ത്രത്തിലും പണ്ഡിതന്മാര് ചുരുക്കി എഴുതിയ കൃതിക്കാണ് മത്തിനെന്ന് പറയും. ഒരു ഓരോ വിഷയത്തിലും മത്തിനുണ്ടാകും, അതിന്റെ ഷർഹം ഉണ്ടാകും. അങ്ങനെ ഓരോ വിഷയത്തിലും, അത് തൗഹീദ് ആണെങ്കിലും ഫിഖ് ആണെങ്കിലും തഫ്സീർ ആണെങ്കിലും, ഓരോ വിഷയത്തിലും പണ്ഡിതന്മാർ എഴുതിയ മത്തിനുകളുണ്ട്. ആ മത്തിനുകൾ അവലംബിച്ചുകൊണ്ട് ദൗറകളിലും മറ്റും ദർസുകളിലെല്ലാം പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും സഹകരിച്ചുകൊണ്ട് ദർസുകൾ ലളിതമായ രീതിയിൽ നടത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അൽ ഇൽമു ശർഇയ്യിന്റെ പാണ്ഡിത്യത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലും നിന്നും ഒരുമിച്ച് കൂടിയവരാണ്. എല്ലാവരും അവനവന്റെ പ്രദേശത്ത്, സ്ഥലത്ത്, രാജ്യത്ത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിവ് സമ്പാദനത്തിന്റെ ആ രീതിശാസ്ത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇമാം സഹബി റഹ്മഹുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജ്ഞാനത്തെ അഞ്ച് തരമാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഫർവായ ഇൽമ്. ഫർവായ ഇൽമുണ്ട്, നിർബന്ധമായ ഇൽമ്. ഉദാഹരണമായി നമുക്ക് എല്ലാവർക്കും അറിയാം, നമസ്കാരത്തെ കുറിച്ച് പഠിക്കൂ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നമസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ വിശ്വാസപരമായ അടിസ്ഥാന കാര്യങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. മുസ്തഹബായ സുന്നത്തായ മുസ്തഹബായ ഇൽമുണ്ട്. ഉദാഹരണമായി കർമ്മശാസ്ത്രത്തിന്റെ വിശദാംശങ്ങൾ പഠിക്കുക, അത് എല്ലാ വ്യക്തികൾക്കും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ല. അതുപോലെ അനുവദിക്കപ്പെട്ട വിജ്ഞാനമുണ്ട്. ഉദാഹരണമായി ഇസ്രായേലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ചില റിവായത്തുകൾ, അത് തഫ്സീറുമായി ബന്ധപ്പെട്ട ചില റിവായത്തുകൾ, ഹദീസ് അൻ ബനി ഇസ്രായീൽ വല ഹറജ്, നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഉദ്ധരിക്കുകയാണെങ്കിൽ ഇതിൽ കുഴപ്പമില്ല. പക്ഷേ ശരീഅത്തിന് വിരുദ്ധമായ ഇസ്രായേലി റിവായത്തുകളാകാൻ പാടില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ വെറുക്കപ്പെട്ട വിജ്ഞാനമുണ്ട്. ഉദാഹരണമായി വ്യാജ ഹദീസുകൾ, അതുപോലെ തന്നെ ദുർബലമായ സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകൾ, അത് പഠിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതൊരിക്കലും മുസ്തഹബല്ല, മറിച്ച് മക്രൂഹായതാണ്. അഞ്ചാമത്തെ ഇനം ഹറാമായ വിജ്ഞാനമാകുന്നു. ഉദാഹരണമായി അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച് യാതൊരു നിലക്കും നമുക്ക് ഉദ്ധരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യാജ കള്ള കെട്ടിച്ചമച്ചുണ്ടാക്കിയ റിവായത്തുകൾ അത് പഠിച്ച് ചർച്ച ചെയ്യുന്നത് അത് ഹറാമാണെന്ന് ഇമാം ദഹബി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നോക്കണമെങ്കിൽ ഇമാം ദഹബിയുടെ മസാഇലു ഫീ തലബിൽ ഇൽമി വ അഖ്സാമിഹി എന്ന ഗ്രന്ഥം വായിച്ചാൽ മതി. ഈ ലിസ്റ്റിൽ 12 ഇൽമുകൾ, ഫന്നുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഇൽമുൽ അഖീദ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വായിക്കേണ്ട, പഠിക്കേണ്ട, അത് കാണാതെ പഠിക്കാനാണ് കൂടുതൽ നല്ലത്. കാണാതെ പഠിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് അൽഉസൂലുസ് സലാസ കിതാബുത് തൗഹീദ് അൽഅഖീദത്തുൽ വാസിത്തിയ്യ, ഈ മൂന്ന് ഗ്രന്ഥങ്ങളാണ് തുടക്കക്കാർക്ക് നിശ്ചയിച്ച, ഈ പേപ്പറിൽ നിശ്ചയിച്ച മൂന്ന് ഗ്രന്ഥങ്ങൾ. അതിന്റെ ഷർഹുണ്ട്, അൽഉസൂലുസ് സലാസ ഷർഹ്. ഉദാഹരണമായി ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽഉസൈമീൻ എഴുതിയ വിശദീകരണം കിതാബുത് തൗഹീദ് അൽഅഖീദത്തുൽ വാസിത്തിയ്യ. ഇതെല്ലാം ഇൻഷാഅല്ലാ ഒരു സജഷൻ മാത്രമാണ്. ഇതിന് തുല്യമായ വേറെ ഗ്രന്ഥങ്ങളും കാണാൻ സാധിക്കും. ഏതായാലും ഇൻഷാഅല്ലാ നമ്മുടെ ഈ കൂട്ടായ്മ ഇതൊരു തുടക്കം മാത്രമാകട്ടെ. ഇനിയും ഭാവിയിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകളും ഒത്തുകൂടലും ഇൻഷാഅല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇൽമു പഠിക്കാനും പരസ്പരം ചർച്ച ചെയ്യാനും ആശയവിനിമയം നടത്താനും അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അറിവ് പഠിക്കുവാനും അറിവനുസരിച്ച് ഇൽമനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. وصلى الله وسلم على نبينا ورسولنا محمد وعلى اله وصحبه اجمعين. والسلام عليكم ورحمه وبركاته.